2022 ഓഗസ്റ്റ് 22 തിങ്കളാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. വായിക്കുന്നത് ജയലക്ഷ്മി. ഏകലിംഗ വിദ്യാലയങ്ങൾ ചരിത്രവും സത്യവും. ഡോക്ടർ രാജീവ് കുമരം കണ്ടത്ത് എഴുതുന്നു. കാലോചിതമെങ്കിലും സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും സഹവിദ്യാഭ്യാസം നിർബന്ധമാക്കണമെന്ന ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഇപ്പോൾ തന്നെ ഒരൽപ്പം വൈകിപ്പോയെന്നേ പറയാനാകൂ. 21-ാം നൂറ്റാണ്ടിലും തുടരുന്ന ഏകലിംഗ വിദ്യാലയങ്ങൾ അഥവാ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിക്കുന്ന വിദ്യാഭ്യാസ രീതി ഇടുങ്ങിയ ചിന്താഗതിയുടെ ഉത്തമമായ ഉദാഹരണമാണ്. മിക്കവാറും എല്ലാ തൊഴിലിടങ്ങളും സാമൂഹ്യയിടങ്ങളും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായി തന്നെ പ്രവേശനം അനുവദിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ആൺപെൺ വേർതിരിവുകൾ നമ്മുടെ സ്കൂളുകളിൽ നിലനിർത്തുന്നതിന്റെ സാങ്കത്യം എന്താണ്? ലിംഗനീതി, സ്ത്രീ പുരുഷ തുല്യത എന്നിവയെക്കുറിച്ച് നല്ല അവബോധമുള്ള ആരോഗ്യപരമായ സദാചാര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഇത്തരം വിദ്യാലയങ്ങൾ എത്രമാത്രം ഉപയോഗപ്രദമാണ്? സ്ത്രീകൾ പൊതുയിടങ്ങളിൽ വരുന്നതിനെ എതിർത്തിരുന്ന 18-ഉം 19-ഉം നൂറ്റാണ്ടുകളിലെ സദാചാര ബോധത്തിന്റെയും പുരാതനകാലം മുതൽ ഉന്നത കുലജാതരായ ആൺകുട്ടികൾക്ക് മാത്രം നൽകിപ്പോന്നിരുന്ന ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെയും തുടർച്ചയാണ് ഏകലിംഗ വിദ്യാഭ്യാസം. സ്ത്രീകളെ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിന്റെ സ്വകാര്യ സ്വത്തായി വയ്ക്കുകയും അവരെ സ്ത്രീധനത്തിന്റെയും ചാരിത്രത്തിന്റെയും പേരിൽ അടിമകളായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഉപാധികളോടെയുള്ള ഔദാര്യമായ പെൺവിദ്യാലയങ്ങളുടെ തുടർച്ചകൂടിയാണ് ഇവ. പഴകിയ സദാചാര മൂല്യങ്ങൾക്ക് വിധേയമായി സൃഷ്ടിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ രീതി എന്തിനാണ് സർക്കാർ ചെലവിൽ നടത്തിക്കൊണ്ടുപോകുന്നത്? ആൺകോയ്മകളും ഏകലിംഗ വിദ്യാഭ്യാസവും. പണ്ട് വിദ്യാലയങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും പുരുഷ മേധാവിത്വത്തിലായിരുന്നു. വിദ്യാഭ്യാസത്തിന് ബ്രഹ്മചര്യം കർശനമായി നിഷ്കർഷിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ ഗുരുകുലത്തിൽ പ്രവേശിപ്പിക്കുന്നത് പോലും നിഷിദ്ധമായിരുന്നു. യൂറോപ്പിൽ പരക്കെ നിലവിലിരുന്ന പള്ളിയുടെയും മിഷണറിമാരുടെയും കീഴിലെ വിദ്യാഭ്യാസ രീതികളും ലിംഗഭേദ വിവേചനങ്ങൾ കർക്കശമായി തുടർന്നു പോന്നിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ആധുനിക വിദ്യാഭ്യാസം നടപ്പിൽ വരുത്തുമ്പോൾ അത് പ്രധാനമായും ഉന്നമിട്ടത് സവർണ വിഭാഗങ്ങളിലെ ആൺകുട്ടികളെ മാത്രമായിരുന്നു. അതേ വിഭാഗങ്ങളിലെ പെൺകുട്ടികളും താഴ്ന്ന ജാതിക്കാരും ആ വിദ്യാലയങ്ങൾക്ക് പുറത്തായിരുന്നു. സവർണ കുടുംബങ്ങളിലെ സ്ത്രീകളെ അന്ന് അവരുടെ വീടുകളിൽ പോയാണ് പഠിപ്പിച്ചിരുന്നത്. പഴയ തിരുവിതാംകൂറിലെ പല പ്രമുഖ തറവാടുകളിലെ പെൺകുട്ടികളും വിദ്യ അഭ്യസിച്ചത് ഇത്തരത്തിലായിരുന്നു. ഈ ഒരു ചരിത്ര സാഹചര്യത്തിലും ആൺകുട്ടികളും പെൺകുട്ടികളും പ്രത്യേകം ഇരുന്നാലേ പഠനം സാധ്യമാകൂ എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും ഉരുത്തിരിഞ്ഞതാണ് ഏകലിംഗ വിദ്യാലയങ്ങൾ. ന്യായീകരണ സിദ്ധാന്തങ്ങൾ. ഏകലിംഗ വിദ്യാലയങ്ങൾക്ക് ആധുനിക സമൂഹം ഉണ്ടാക്കിക്കൊടുത്തിട്ടുള്ള ന്യായീകരണങ്ങൾ പലതാണ്. അതിലേറ്റവും പ്രധാനം ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠനത്തിലും ഏകാഗ്രതയിലും സഹവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെക്കാൾ മുന്നിലാണ് എന്നതാണ്. പെൺകുട്ടികളുടെ അസാന്നിധ്യത്തിൽ ആൺകുട്ടികൾക്കും തിരിച്ചും കൂടുതൽ വ്യക്തിസ്വാതന്ത്ര്യം കിട്ടുന്നത് കൊണ്ടാണത്രേ ഇത്. റാങ്കിന്റെയും മാർക്കിന്റെയും മാത്രം അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസത്തെ കാണുന്ന ചിലരുടെ സമീപനമാണ് ഇത്. ഈ വിഷയത്തിൽ കഴിഞ്ഞ 30-ഓളം വർഷങ്ങളായി നടക്കുന്ന ഗവേഷണങ്ങളിലൂടെ കടന്നുപോയാൽ മേൽപ്പറഞ്ഞ വാദങ്ങൾക്ക് തീരെ ആധികാരികതയില്ലെന്ന് മനസ്സിലാക്കാം. മാർക്കിന്റെയും പഠനത്തിലെ ഏകാഗ്രതയുടെയും കാര്യത്തിൽ ഈ രണ്ടുതരം സ്കൂളുകളിലെയും പഠിതാക്കൾ തമ്മിലുള്ള വ്യത്യാസം നാമമാത്രമാണ്. ഏകാഗ്രതയും വ്യക്തിസ്വാതന്ത്ര്യവും എതിർലിംഗത്തിന്റെ അഭാവത്തിൽ മാത്രം ലഭിക്കുന്ന ഒന്നാണെങ്കിൽ ആ കാഴ്ചപ്പാട് സ്കൂൾ തലത്തിൽ തന്നെ തിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തിനാണ് സ്കൂളുകൾ സഹവിദ്യാലയങ്ങളാക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും അതുതന്നെയാണ്. മറ്റൊരു കാര്യം കൂടി, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എത്തുന്ന ഏകലിംഗ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലിംഗവിഭജന ബോധം വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത്, യൂണിവേഴ്സിറ്റി തലത്തിലും അതിനപ്പുറം തൊഴിൽ മേഖലകളിൽ പ്രവേശിക്കുമ്പോഴും ഈ കുട്ടികൾ തങ്ങളുടെ കൂടെയുള്ളത് സ്ത്രീയാണോ പുരുഷനാണോ എന്നതിനെക്കുറിച്ച് കൂടുതൽ ജിജ്ഞാസയുള്ളവരായിരിക്കും. മാനസികമായി ഇതൊരു വലിയ ഭാരമാണ്. ഒരു സ്ത്രീ തന്റെ മേലുദ്യോഗസ്ഥയായി വരുമ്പോൾ ചില പുരുഷന്മാർ കാണിക്കുന്ന അസ്വസ്ഥത പോലെ തന്നെയാണ് ഇതും. ഏകലിംഗ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ലിംഗവിഭജനത്തിന്റെ സത്യങ്ങളും പൊള്ളത്തരങ്ങളും മനസ്സിലാകുന്നത് പ്രധാനമായും മാധ്യമങ്ങളിലൂടെയും സ്വന്തം കുടുംബവും സമപ്രായക്കാരും അടങ്ങുന്ന ചെറിയ കൂട്ടങ്ങളിലൂടെയുമാണ്. എത്ര വലിയ ഒരു പരിമിതിയാണ് നമ്മൾ ഈ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നത്! സ്ത്രീ പുരുഷ ബന്ധവും സാമൂഹ്യ രോഗവും. കേരളത്തിലെ വർദ്ധിച്ചുവരുന്ന സ്ത്രീപീഡന കേസുകളുടെയും സദാചാര പോലീസ് കുറ്റകൃത്യങ്ങളുടെയും അടിസ്ഥാന കാരണം ഇവിടുത്തെ പൊതു സ്വകാര്യയിടങ്ങളിൽ ആരോഗ്യകരമായ ഒരു സ്ത്രീ പുരുഷ ബന്ധം നിലനിൽക്കാത്തതുകൊണ്ടുകൂടിയാണ്. ലിംഗപരം മാത്രമായ സ്ത്രീ പുരുഷ വ്യത്യാസം സാമൂഹ്യമായ ഒരു വിഭജനമായി ഇന്നും സമൂഹത്തിന്റെ പല തട്ടുകളിലും നിലനിൽക്കുന്നതിന് ഒരു പ്രധാന കാരണം അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ്. ലിംഗ സാമൂഹിക സമത്വത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാത്ത ഒരു ജനത ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ എത്ര മുന്നേറിയാലും സമൂഹത്തിന് അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. തുറന്ന കാഴ്ചപ്പാടും എതിർലിംഗ വ്യക്തികളെ പൂർണ്ണമായും അംഗീകരിക്കാനുള്ള കഴിവുമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് നാളെയുടെ പൊതു സ്വകാര്യ മണ്ഡലങ്ങളിൽ ഉറച്ച മനസ്സോടെ നിലനിൽക്കാനാകൂ. അതിനുള്ള കഴിവ് അവർ ആർജിക്കേണ്ടത് സ്കൂളിൽ നിന്നു തന്നെയാണ്. ലേഖകൻ ബംഗളൂരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജി അധ്യാപകനാണ്.